ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ.
പ്രിയ റേഡിയോ ശ്രോതാക്കളെ, ഞങ്ങൾ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.
ഇത് അഡ്വന്റിസ്റ്റ് ഇന്റർനാഷണൽ റേഡിയോയിൽ നിന്നുള്ള മലയാളം പരിപാടികളാണ്.
ഇന്ന് ഞങ്ങളുടെ പരിപാടികളിൽ ഇമ്പം പകരുന്ന ആത്മീയ ഗീതങ്ങളും ആത്മപ്രചോദിതമായ സന്ദേശവും ഉൾപ്പെടുത്തിയിരിക്കുന്നു.
അതിനാൽ ആത്മശക്തി പകരുന്ന ദൈവിക സന്ദേശം ഇന്ന് നിങ്ങൾക്ക് ശ്രവിക്കാനിടയാകും.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ.
കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക. 1-800-833-2231. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടുവാനുള്ള മേൽവിലാസം ഇനി പറയാം. അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, മാർക്കറ്റ് യാർഡ് പൂനെ 411037.
ഞങ്ങളുടെ പരിപാടികളെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഇമെയിൽ വിലാസം malayalam@sudadventist.org.
നിങ്ങളുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾ ഞങ്ങളോട് പങ്കുവയ്ക്കൂ. വരൂ, നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാനോ ബൈബിൾ പഠന താൽപര്യം ഞങ്ങളെ അറിയിക്കുന്നതിനോ ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പർ ഇനി പറയുന്നു. 8157-94-0435. നമ്പർ ഒന്നുകൂടി പറയാം. 8157-94-0435. ഇതേ നമ്പറിൽ നിന്നും വാട്സാപ്പ് ചെയ്യാവുന്നതും ആണ്.
അതേസമയം ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ പ്രക്ഷേപണം നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയും. അതിനാൽ www.awr.org. ഞാൻ ആവർത്തിക്കുന്നു, www.awr.org എന്ന വെബ്സൈറ്റ് തിരഞ്ഞെടുക്കുക. അതുപോലെ AWR 360 എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുക. അങ്ങനെ ഞങ്ങളുടെ എല്ലാ പരിപാടികളും ശ്രവിക്കുക. അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.
ഇത് അഡ്വന്റിസ്റ്റ് വേൾഡ് റേഡിയോ പൂനെ സ്റ്റുഡിയോയിൽ നിന്നും.
ഇന്ന് തിരുവചന സന്ദേശം നമ്മളോട് പങ്കിടുന്നത് സഹോദരൻ അജി ഇമ്മാനുവൽ ആണ്.
ഈ ദൈവിക സന്ദേശം ശ്രവിക്കുന്നതിന് മുമ്പ് പ്രത്യാശ നിർഭരമായ ആത്മീയ ഗീതം കേട്ട് ദൈവത്തെ സ്തുതിക്കാം.
ശരി.
ഇപ്പോൾ നമുക്ക് തിരുവചന സന്ദേശത്തിനായി കാതോർക്കാം.
പ്രിയ ശ്രോതാക്കളെ,
ഞാൻ കർത്താവിൽ നിങ്ങളുടെ സ്വന്തം സഹോദരൻ അജി മാനുവൽ. ഇന്നത്തെ തിരുവചന ചിന്തയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന ഈ സന്ദേശം കേൾക്കാൻ കർത്താവ് നിങ്ങളെ ഒരുക്കിയതിനാൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നിങ്ങൾ സ്ഥിരം ശ്രോതാവോ എപ്പോഴെങ്കിലും കേൾക്കുന്ന ഒരാളോ ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് എൻ്റെ നന്ദിയെ അറിയിക്കുന്നു. കാരണം ദൈവസ്നേഹത്തിൻ്റെ ഈ ശബ്ദ കൂടാരത്തിൽ നിന്നും ഇന്നും നിങ്ങൾക്കായി ഒരു സന്ദേശമുണ്ട്. നിങ്ങൾ ഇതാദ്യമായിട്ടാണ് ഈ സന്ദേശങ്ങൾ കേൾക്കാനിടയാകുന്നത് എങ്കിൽ പ്രത്യേകമായി സ്വാഗതമരുളുന്നു. വീണ്ടും കേൾക്കാൻ, എന്നും കേൾക്കാൻ സ്നേഹപൂർവം നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദയവായി ഈ സന്ദേശങ്ങൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളുമായി പങ്കുവെക്കുക. നമുക്ക് പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ഞങ്ങളെ ഏറ്റവും സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ കടന്നു വരട്ടെ. ഞങ്ങൾക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്ന് ഞങ്ങൾ ചിന്തിച്ചു. കർത്താവെ, കൂടുതൽ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് ചിന്തിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയെ തിരിച്ചറിയുവാൻ, അങ്ങയുടെ ആവശ്യകതയെ മനസ്സിലാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്നത്തെ ചിന്ത ഞങ്ങളെ അങ്ങയിലേക്ക് ഒരു പടി കൂടി അടുത്തു വരുവാൻ സഹായിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോട് കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ, ആമേൻ. അപ്പോസ്തലനായ പൗലോസ് റോമയിലുള്ള സഭയ്ക്ക് എഴുതുമ്പോൾ 7:12 ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. ആദാം മുതലുള്ള മനുഷ്യരുടെ പാപവും പാപികളും ഇല്ലാതാകുന്നതുവരെ പാപത്തിൻ്റെ ഭരണവും മരണത്തിൻ്റെ വാഴ്ചയും സമാന്തരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കും. എല്ലാ കാലഘട്ടങ്ങളിലും പാപവും മരണവും വ്യാപിച്ചു കിടക്കുമ്പോൾ കൽപ്പനകളുടെ തത്വങ്ങളെക്കുറിച്ചുള്ള അറിവും ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പാപത്തെക്കുറിച്ചറിയാനുള്ള മാർഗം ദൈവത്തിൻ്റെ നിയമമാണ്. ന്യായപ്രമാണത്താൽ പാപത്തിൻ്റെ പരിജ്ഞാനം വരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് റോമർക്കെഴുതിയ ലേഖനം 3:20 ന്യായപ്രമാണത്താലല്ലാതെ ഞാൻ പാപത്തെ അറിഞ്ഞില്ല, മോഹിക്കരുത് എന്ന് ന്യായപ്രമാണം പറയാതിരുന്നെങ്കിൽ ഞാൻ മോഹത്തെ അറിയുകയില്ലായിരുന്നു. റോമർക്കെഴുതിയ ലേഖനം 7:7 പ്രസ്താവിക്കുന്നു. ഈ അറിവ്, പാപത്തെക്കുറിച്ചുള്ള അറിവ്, വീഴ്ചയ്ക്ക് ശേഷം ഉടനടി നിലവിൽ വന്നു. ഉദാഹരണത്തിന് ഉൽപ്പത്തി പുസ്തകം 4:7 നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു. ഈ പാപത്തെക്കുറിച്ചുള്ള അഥവാ ന്യായപ്രമാണ ലംഘനത്തെക്കുറിച്ചുള്ള അറിവ് ആദാമിൻ്റെ പാപത്തിനു ശേഷം ഉള്ളതുകൊണ്ടായിരുന്നു. ലിഖിത കൽപ്പനകൾ ഇല്ലായിരുന്നുവെങ്കിലും ദൈവം കായേൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് പാപം ആണെന്നുള്ള മുന്നറിയിപ്പ് കൊടുത്തത്. മറ്റു ചില ബൈബിൾ സംഭവങ്ങൾ കൂടി പരിഗണനയിലെടുക്കാം. നോഹ ദൈവമുമ്പാകെ നീതിമാനായിരുന്നു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോടുകൂടെ നടന്നവരുമായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 6:9 പറയുന്നു. അവൻ നീതിയുടെ പ്രബോധകനായിരുന്നു. ഭക്തികെട്ടവരുടെ ലോകത്തിൽ ജലപ്രളയം വരുത്തിയപ്പോൾ നീതിപ്രസംഗിയായ നോഹയെ 7 തൻ്റെ കാലത്തെ തൻ്റെ ജനങ്ങളുടെ പാപത്തെ ശാസിച്ചുകൊണ്ട് നീതിപ്രവൃത്തികൾ പ്രസംഗിച്ചുകൊണ്ട് ജീവിച്ചു എന്ന് പത്രോസ് രണ്ടാമത്തെ ലേഖനം 2:5 പറയുന്നു. മാത്രമല്ല, വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു എന്ന് എബ്രായർ 11:7 പറയുകയും ചെയ്യുന്നു. ഉൽപ്പത്തി പുസ്തകം 13:13 18:20 23:23 25:5 19:7 നമ്മൾ വായിക്കുമ്പോൾ, ലോത്ത് എന്നു പേരുള്ള ഒരാൾ ഒഴികെ സോദോമിലെയും ഗോമോറയിലെയും മനുഷ്യരെല്ലാവരും മഹാപാപികളായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. എങ്കിലും തന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്കാമ പ്രവൃത്തിയാൽ വലഞ്ഞുപോയ നീതിമാനായ ലോത്തിനെ വിടുവിക്കുകയും ചെയ്തു എന്ന് 2 പത്രോസ് 2:6-8 നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നു. മറ്റൊരു സംഭവം, അബ്രഹാം എന്ന വ്യക്തി ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുകയും കൽപ്പനകൾ പാലിക്കുകയും ചെയ്തതിനാൽ ദൈവത്തിന്റെ അനുഗ്രഹം അവന്റെ മേൽ വന്നു. ഉൽപ്പത്തി പുസ്തകം 26:5 നിന്നാണ് ഞാൻ വായിച്ചത്. അനുസരണം നിരസിച്ചവർ തങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം ദൈവത്തിന്റെ ക്രോധം അനുഭവിച്ചു. അവരുടെ നഗരങ്ങൾ അവരുടെ നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്കായി ശിക്ഷിക്കപ്പെട്ടു. ഞാൻ ഈ ഉദാഹരണ സംഭവങ്ങൾ നിങ്ങളുമായി പങ്കുവച്ചത് നിയമം ലംഘിച്ചതിൻ്റെ ഫലമായി പാപം നടമാടുന്ന ഈ ലോകത്തിൽ, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പാപത്തിൻ്റെ ഫലമായി മരണത്തിൻ്റെ ഭീഷണി, മനുഷ്യ ജീവിതത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ സാഹചര്യത്തിൽ, ഈ ലോകത്തിൽ മരണത്തിനു ശേഷവും ഒരു ജീവിതം സാധ്യമാക്കുവാൻ ഒരു രക്ഷാപദ്ധതിയും അതിനെ പൂർത്തീകരിക്കുവാൻ ഒരു രക്ഷകനും അനിവാര്യമായി വന്നു. നമ്മുടെ പാപങ്ങൾ കൊണ്ടുള്ള ജീവിതം അധികകാലം തുടരുകയില്ല എന്നുള്ള സന്ദേശവുമായി, സുവിശേഷവുമായി യേശു ക്രിസ്തു കടന്നുവന്നു. നിയമമില്ലാത്തിടത്ത് ലംഘനമില്ല, പാപമില്ല. പാപമില്ലാത്തിടത്ത് മരണമില്ല, ശിക്ഷയില്ല. പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒരു മോചനവും ആവശ്യമില്ല. രക്ഷാപദ്ധതി ആവശ്യമില്ല. ഒരു രക്ഷകന്റെ ആവശ്യം തന്നെയില്ല. കൃപയുടെ ആവശ്യവുമില്ല. രക്തം ചൊരിഞ്ഞുള്ള മോചനവും ആവശ്യമില്ല. സുവിശേഷത്തിന് പ്രാധാന്യവുമില്ല. എന്നാൽ ക്രിസ്തു പാപികൾക്ക് വേണ്ടി അവരുടെ പാപങ്ങൾ നിമിത്തം മരിച്ചുവെന്നാണ് സുവിശേഷം പഠിപ്പിക്കുന്നത്. നിയമം ലംഘിക്കുന്നതാണ് പാപം. അതിനാൽ നിയമം ലംഘിക്കുന്നവർക്കുള്ള വലിയ ത്യാഗവുമായിട്ടാണ് യേശു ക്രിസ്തു കടന്നു വന്നത്. നിയമം ലംഘിക്കുന്നവരുടെ പാപങ്ങൾക്കുള്ള രക്തം ചോർന്ന, രക്തം അർപ്പിച്ച യാഗമായി സുവിശേഷം അവനെ പാപികളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ വസ്തുത ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ അസ്തിത്വം നിയമത്തിൻ്റെ അനുസരണം കൊണ്ടുമാത്രം, നന്മ നിറഞ്ഞ ജീവിത രീതികൾ കൊണ്ടുമാത്രം മനുഷ്യർക്ക് നീക്കിക്കളയാൻ കഴിയാത്ത പാപത്തെയും മരണത്തെയും ലഭ്യമാക്കുവാൻ, രക്ഷ നമുക്കൊരുക്കുവാൻ കർത്താവ് ഈ ഭൂമിയിൽ വന്നു. നിയമത്തിൻ്റെ ഗുണവശങ്ങൾ മനസ്സിലാക്കിയ വ്യക്തിയാണ് പൗലോസ്. ആ ഗുണവശങ്ങൾ മനസ്സിലാക്കിയ ശേഷമാണ് പൗലോസ് പറഞ്ഞത്, ആകയാൽ ന്യായപ്രമാണം വിശുദ്ധം, കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതും തന്നെ. എന്നാൽ നിയമങ്ങളുടെ അനുസരണം മനുഷ്യനിൽ നിന്നും മരണത്തെ മാറ്റുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തൻ്റെ പ്രാകൃത നിലയുടെ അരിഷ്ടതയും കയ്പും പൗലോസിന് ബോധ്യമാകുകയും തൽഫലമായി, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ എന്ന് റോമർക്കെഴുതിയ ലേഖനം 7:14 പൗലോസ് മുറവിളി കൂട്ടുകയും ചെയ്യുന്നു. എന്നാൽ നീതിയും വിശുദ്ധിയും പ്രാപിക്കേണ്ടതിന് അവൻ വാഞ്ചിച്ചുവെങ്കിലും അത് സ്വയപ്രയത്നങ്ങളാൽ സംപ്രാപ്യമല്ല എന്നും നീതിയും വിശുദ്ധിയും നേടുവാൻ തൻ്റെ നന്മ പ്രവർത്തികൾ അശക്തമാണെന്നും കണ്ടതുകൊണ്ട് അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്നും എന്നെ ആർ വിടുവിക്കും എന്ന് റോമർ കെഴുതി ലേഖനം 7:24 പൗലോസ് പ്രലപിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഇപ്രകാരമുള്ള നിലവിളി ഏത് കാലത്തും ഏത് സ്ഥലത്തുനിന്നും ഞെരുക്കവും ഭാരവും അനുഭവിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് പുറപ്പെടുന്നുണ്ട്. ഇങ്ങനെ വിലപിക്കുന്ന, ഇങ്ങനെ കരയുന്നതായിട്ടുള്ള മനസ്സുകളിലേക്ക് ഇതാ സ്നേഹത്തിൻ്റെ ഒരു പ്രത്യാശയുടെ ഒരു കാരുണ്യത്തിൻ്റെ ഒരു മാർഗം തുറന്നുകൊണ്ട് യേശുക്രിസ്തു കടന്നുവരുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 1:29 പറയുന്നു, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ഇതാ ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഈ ഒരു വാർത്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം പാപത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ ആഗ്രഹിക്കുന്ന, ആർ വിടുവിക്കും എന്നെ ഈ പാപജീവിതത്തിൽ നിന്ന്, മരണത്തിൽ നിന്ന് എന്ന് വിലപിക്കുന്ന ആളുകൾക്ക് ഒരു ഉത്തരം കൂടിയാണ്. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന, ലോകത്തിൻ്റെ ഭാരം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നുള്ള ഈ അഭിസംബോധന, ഈ പരിചയപ്പെടുത്തൽ എന്നെയും നിങ്ങളെയും പോലെയുള്ള പാപികൾക്ക് സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും വഴികളൊരുക്കുന്നു. പാപഭാരത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്ന ആത്മാക്കൾക്ക് ഈ സത്യം തെളിയിച്ചു കൊടുക്കുവാനും അതിനെ സ്പഷ്ടമായി ഗ്രഹിക്കാനുമായി തിരുവഴുത്തുകളിൽ അനേക ദൃഷ്ടാന്തങ്ങളും സാദൃശ്യങ്ങളും ഉപയോഗിച്ചിരുന്നു. യേശാവിനെ ചതിച്ചതിൽ പിന്നെ തൻ്റെ പിതൃഭവനം വിട്ട് ഓടിപ്പോകുമ്പോൾ യാക്കോബിന് അവൻ്റെ പാപഭാരം അനുഭവബോധ്യമായി. ഏകാഗിയും പുറം തള്ളപ്പെട്ടവനും ജീവന്റെ എല്ലാ സന്തോഷകാര്യങ്ങളിൽ നിന്ന് അന്യപ്പെട്ടവനുമായി അവൻ യാത്ര ചെയ്യുമ്പോൾ അവൻ്റെ പാപം അവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളഞ്ഞുവെന്നും സ്വർഗം അവനെ കൈവിട്ടുകളഞ്ഞുമെന്നുള്ള ചിന്തയും വിഷാദവും മാത്രമേ അവൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ഈ ചിന്തയും യാത്രാക്ലേശവും നിമിത്തം ഒരിടത്ത് വെറും തറയിൽ യാക്കോബ് കിടന്നുറങ്ങി. ചുറ്റും മനുഷ്യവാസമില്ലാത്ത കുന്നുകളും മീതെ നക്ഷത്രജാലങ്ങളാൽ പ്രശോഭിതമായ ആകാശവും ഉണ്ടായിരുന്നു. അവനവിടെ കിടന്നുറങ്ങുമ്പോൾ ദർശനത്തിൽ ഒരു വൻപ്രകാശം കണ്ടു. ഈ പ്രകാശത്തിൽ അവൻ കിടന്നിരുന്ന സ്ഥലം തൊട്ട് സ്വർഗത്തിൻ്റെ വാതിലോളം ചെന്നെത്തുന്ന കോവണിപ്പടികളും അവയിൽ കൂടി ദൈവദൂതന്മാർ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നതും അവൻ ദർശിച്ചു. അതിൻ്റെ മീതെയുള്ള ആ തേജസ്സിൽ നിന്ന് ആശ്വാസദായകവും പ്രത്യാശാജനകവുമായ ദൂത് നൽകുന്ന ഒരു ദിവ്യ ശബ്ദവും അവൻ കേട്ടു. ഇപ്രകാരം അവൻ്റെ ആത്മസമാധാനത്തിന് അത്യന്താപേക്ഷിതമായിരിക്കുന്ന ഒരു രക്ഷിതാവിനെ പറ്റിയുള്ള അറിവ് യാക്കോബിന് നൽകപ്പെട്ടു. ഒരു പാപിക്ക് നഷ്ടപ്പെട്ടു പോയ ദിവ്യ സംസർഗം വീണ്ടും പ്രാപിക്കുവാനുള്ള മാർഗം തനിക്ക് വെളിപ്പെടുത്തിക്കൊണ്ട് അവൻ സന്തോഷിക്കുകയും കൃതജ്ഞത ഉള്ളവനായി തീരുകയും ചെയ്തു. തൻ്റെ സ്വപ്നത്തിൽ കണ്ട ഈ മറുപൊരുളായ കോവേണി, ദൈവത്തിനും മനുഷ്യനും മധ്യേയുള്ള ഏക മധ്യസ്ഥനാകുന്ന യേശു കർത്താവിനെയാണ് സൂചിപ്പിച്ചത്. അതേ സാദൃശ്യം തന്നെയാണ് സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്റെ അടുക്കൽ ദൈവദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമെന്ന് നഥനയലിനോട് പറയുകയിൽ യേശു ഉപയോഗിക്കുകയും ചെയ്തത്. വിശ്വാസത്യാഗവും അനുസരണക്കേടും നിമിത്തം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് വേർപെടുകയും അങ്ങനെ സ്വർഗത്തിനും ഭൂമിക്കും തമ്മിലുള്ള ബന്ധം അറ്റുപോകുകയും ചെയ്തു. സ്വർഗവും ഭൂമിക്കും മധ്യേയുള്ള വൻ പിളർപ്പിനെ തരണം ചെയ്യുവാൻ മറ്റു യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം ഈ ലോകം സ്വർഗത്തോട് വീണ്ടും നിരപ്പിക്കപ്പെട്ടു, വീണ്ടും ഘടിപ്പിക്കപ്പെട്ടു. തൻ്റെ സ്വന്ത പുണ്യത്താൽ ക്രിസ്തു ആ വിടവ് നികത്തി. സേവാത്മകരായിട്ടുള്ള ദൂതന്മാർക്ക് മനുഷ്യരോട് സമ്പർക്കം പുലർത്തുവാനുള്ള വഴി അതുവഴി തുറന്നു നൽകി. പാപം നിമിത്തമുണ്ടായ അധപതനം ഹേതുവാൽ ബലഹീനനും നിസ്സഹായനുമായി തീർന്ന മനുഷ്യനെ ക്രിസ്തു വീണ്ടും അളവില്ലാത്ത ശക്തിയുടെ ഉറവയോട് ബന്ധിച്ചു. പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ ഈ കരുണയെ നാം വിലമതിക്കാതിരിക്കുകയാണോ? ഇതിൽ പരമായി അവൻ എന്താണ് ചെയ്യേണ്ടത്? അതിശയമാർന്ന സ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച ദൈവത്തോട് നമുക്ക് ശരിയായി ചേർന്നിരിക്കാം. അവൻ്റെ സാദൃശ്യത്തോട് അനുരൂപപ്പെടുവാനായി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്ന മാർഗങ്ങൾ നാം തക്കത്തിൽ ഉപയോഗിക്കുകയും അതുവഴി ദൂതന്മാരുടെ സഹവാസവും പിതാവിനോടും പുത്രനോടുമുള്ള പൂർണ്ണ ഐക്യതയും കൂട്ടായ്മയും തിരികെ പ്രാപിക്കുകയും ചെയ്യാം. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം വിവരങ്ങളെ അറിയുന്നതായിരുന്നുവെങ്കിൽ നമ്മളെ പഠിപ്പിക്കുവാൻ ഒരു അധ്യാപകനെ ദൈവം അയച്ചേനെ. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം സാങ്കേതിക വിദ്യയെക്കുറിച്ച് അറിയുവാനായിരുന്നുവെങ്കിൽ ഒരു വിദഗ്ധനെ, ശാസ്ത്രത്തെക്കുറിച്ച് അറിയുവാനായിരുന്നുവെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനെ അയച്ചേനെ. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പണമായിരുന്നുവെങ്കിൽ ദൈവം നമുക്കൊരു സാമ്പത്തിക വിദഗ്ധനെ അയച്ചേനെ. നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം സന്തോഷമായിരുന്നുവെങ്കിൽ ദൈവം നമുക്ക് ഒരു വിനോദം നൽകുന്ന സാഹചര്യങ്ങൾ ഒരുക്കിയേനെ. എന്നാൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യം പാപത്തിൽ നിന്നുള്ള വിമോചനമായിരുന്നു. അതിനാൽ ദൈവം നമുക്ക് ഒരു രക്ഷകനെ അയച്ചു. നമുക്ക് ഒരു രക്ഷകനെയാണ് ആവശ്യമെന്ന് ദൈവത്തിനറിയാമായിരുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2:1-2 അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ചു നടന്നു എന്ന് വായിക്കുന്നു. ഈ വാക്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട് എന്നതായിരുന്നു. ഒന്നാമതായിട്ട് നാം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച അവസ്ഥയിലായിരുന്നു. രണ്ടാമതായി ആ അനുസരണക്കേടിലൂടെ നമ്മൾ അനുസരണക്കേടിൻ്റെ മക്കൾ എന്നുള്ള നിലയിലേക്ക് താഴ്ന്നുപോയി. അതിന് കാരണമായ ഈ ഇരുട്ടിൻ്റെ ആത്മാവിനെ, അധിപതിയെ നമ്മൾ അനുസരിച്ചതുകൊണ്ടാണ്. എന്നാൽ ആ പാപത്തിൻ്റെ കയത്തിൽ നിന്നും അവൻ നിങ്ങളെ, നമ്മളെ ഉയർപ്പിച്ചു എന്ന് ഈ വാക്യം നമ്മളെ ഓർപ്പിക്കുന്നു. നമുക്ക് ഒരു രക്ഷകനെ ആവശ്യമുണ്ട്. കാരണം നാം നിത്യ നാശത്തിന് വിധേയരായവരായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് രക്ഷയുടെ, നിത്യരക്ഷയുടെ ഒരു മാർഗം തുറന്നു തന്നിട്ടുണ്ട്. ഈ അസുലഭ മാർഗത്തെ, നിമിഷങ്ങളെ, വഴിയെ നമുക്ക് ഹൃദയപൂർവ്വം സ്വീകരിക്കാം. അതിനായി ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ നല്ല ദൈവമേ, ഞങ്ങളുടെ പാപജീവിതത്തിൽ പാപത്തിൻ്റെ പടുകുഴിയിലേക്ക് രക്ഷയുടെ സന്ദേശവുമായി, രക്ഷയുടെ മാർഗമായി അങ്ങ് കടന്നു വന്നതുകൊണ്ട് നന്ദി പറയുന്നു. പാപത്തിൻ്റെ കറ വളരെ ആഴത്തിൽ പതിഞ്ഞിരുന്ന ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും അങ്ങയുടെ ദിവ്യരക്തത്താൽ അങ്ങ് കഴുകുകയും ഞങ്ങൾ താളടിയായി പോകാതെ ഞങ്ങളെ സ്വർഗത്തോളം ഉയർത്തുവാനുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചതുകൊണ്ടും നന്ദി പറയുന്നു. ഞങ്ങളുടെ നിരാശാജനകമായിട്ടുള്ള അവസ്ഥകളിൽ, പ്രത്യാശാരഹിതമായിട്ടുള്ള അവസ്ഥകളിൽ അങ്ങ് ഞങ്ങൾക്ക് രക്ഷകനാണ് എന്നുള്ള ചിന്ത ഞങ്ങളെ മുന്നോട്ട് നയിക്കുവാൻ ഇടവരുത്തട്ടെ. ഞങ്ങൾ ഇപ്പോൾ സുരക്ഷിതമായിട്ടുള്ള വഴികളിൽ കൂടെ മുന്നേറുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു. അങ്ങയോളം ഞങ്ങൾ ഉയരുക. പിതാവിൻ്റെ സന്നിധിയോളം ഞങ്ങൾ ചെന്നെത്തുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു. കൃപയോടെ കേൾക്കണമേ ഞങ്ങളുടെ പരിശുദ്ധനായ പിതാവേ. ആമേൻ.
പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രക്ഷേപണ പരിപാടി നിങ്ങൾക്ക് അനുഗ്രഹപൂർണമായിരുന്നു എന്ന് ഞങ്ങൾ കർത്താവിൽ വിശ്വസിക്കുന്നു. തിരുവചന സത്യത്തെ കൂടുതലായി അറിയാൻ ഞങ്ങളെ തുടർന്നും 1-800-833-2-231 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ഞങ്ങളുടെ ഇമെയിൽ വിലാസം bible@awr.org.
ഞങ്ങളെ തപാലിൽ ബന്ധപ്പെടാനുള്ള മേൽവിലാസം അഡ്വന്റിസ്റ്റ് മീഡിയ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 1446, പൂനെ 411037, മഹാരാഷ്ട്ര, ഇന്ത്യ.
ഞങ്ങളെ നേരിട്ട് ബന്ധപ്പെടുവാനുള്ള ഇമെയിൽ അഡ്രസ് ഇനി പറയുന്നു: malayalam@sudadventist.org.
ഞാൻ ബിനോയ്.
ഞാൻ സാലമ്മ ബൈജു. ഇന്ന് നിങ്ങളോട് വിട പറയാനുള്ള സമയമായിരിക്കുന്നു.
ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണത്തിനായി നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞങ്ങളോടൊപ്പം വീണ്ടും ചേരുക.
അതുവരെ ഞങ്ങൾ വിട പറയുന്നു. ഇനിയും ഒരുമിച്ച് ചേരുന്നതുവരെ കർത്താവ് നമ്മെ എല്ലാവരെയും കാക്കുമാറാകട്ടെ.